ബഅീദത്തായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് അതേ സന്ദർഭങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ലക്ഷണങ്ങളിൽപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് ഇവിടെ തിരുമേനി പറഞ്ഞിട്ടുള്ളത്. രണ്ടൊന്നുമല്ല, ഒരുപാട് ലക്ഷണങ്ങൾ വേറെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ട് ലക്ഷണങ്ങൾ, ഒന്ന് അൻതലിദൽ അമതു റബ്ബതഹ, അമത്ത് അടിമ പെണ്ണ് അവരുടെ യജമാനത്തെ പ്രസവിക്കലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. രണ്ട് കാര്യമാണ് അതിന് മുഖ്യമായും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ശർഹായിട്ട് പറയപ്പെട്ടിട്ടുള്ളത് ഇഷാറത്തുൻ ഇലൽ ഫുതൂഹാത്തിൽ വാസിഅതി ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനിയുടെ കാലശേഷം സംഭവിക്കാൻ പോകുന്ന വ്യാപകമായ തോതിൽ മുസ്ലിംകൾക്ക് ലഭിക്കാൻ പോകുന്ന ഫുതൂഹാത്തുകളാണ്. അങ്ങനെ ഫുതൂഹാത്തുകൾ നടക്കുന്ന സന്ദർഭത്തിൽ എന്തുണ്ടാകും? ഒരുപാട് യുദ്ധ പേര് അടിമ സ്ത്രീകളൊക്കെ പിടിച്ചുകൊണ്ടുവരും. അങ്ങനെ അടിമ സ്ത്രീകളെ കൊണ്ടുവന്നാൽ അതിൽ യജമാനന്മാർക്ക് കുട്ടികളുണ്ടാകും. കുട്ടികളുണ്ടായാൽ ആ കുട്ടി എന്തായിരിക്കും? സ്വതന്ത്രനായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ സ്വന്തനാകുമ്പോൾ പിന്നെ അതിന്റെ വാപ്പ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? കിട്ടായില്ലേ? അങ്ങനെ വരും. അതുകൊണ്ടാണ് എന്ത് പിന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഒരു അടിമ പെണ്ണിൽ ഒരു യജമാനന് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റൂല? വിൽക്കാൻ പറ്റൂല എന്ന് ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെ വിൽക്കാനും പറ്റൂല. പിന്നെ ഈ ഭർത്താവ് അല്ല, ഈ യജമാനൻ മരിച്ചു കഴിഞ്ഞോടുകൂടി അവരെന്തായിത്തീരും? സ്വതന്ത്രയായിത്തീരും എന്നുമുള്ള അഭിപ്രായങ്ങൾ ഫുഖഹാക്കൾ പറയാനുണ്ടായ കാരണം ഇതാണ്. ഒരു ഉദ്ദേശം അതുകൊണ്ട് നടന്നിട്ടുള്ളത്, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതുമാണ്. റോം, പേർഷ്യ പോലെയുള്ള രാജ്യങ്ങൾ പിന്നെ ഇസ്ലാമിന്റെ കീഴിൽ വന്നതിന് ശേഷം ശരീഅത്തുകൾ, സറാരികൾ ഒരുപാട് പിന്നെ വർദ്ധിക്കുകയും അവരിൽ യജമാനന്മാർക്ക് പിന്നീട് കുട്ടികളുണ്ടാവുകയും ആ കുട്ടികൾ ഇവരുടെ യജമാനന്മാരുടെ സ്ഥാനത്ത് വരികയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതിനൊരർത്ഥമുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം അതിന് പറയപ്പെട്ടത് തഗയ്യുറുൽ അഹ്വാൽ വഹുസൂലുൽ ഉഖൂഖ് മിനൽ ഔലാദി ലിആബായിഹിം വഉമ്മഹാത്തിഹിം, സ്ഥിതിഗതികൾ നേരെ ഉൾട്ടയായി തീരാ, നേരെ വിപരീതമായി തീരാ. വാപ്പാനി ഉമ്മാനിയും മക്കൾ വളരെയധികം ബഹുമാനിക്കുകയും അതുപോലെ തന്നെ നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യേണ്ടതിന് പകരം ഒരു അടിമ, ഒരു യജമാനത്തി, യജമാനത്തിയോ പിന്നെന്താണ് യജമാനത്തി പെരുമാറും പോലെ ചിലപ്പോൾ എന്താകും? ഉമ്മാനോട് അതിന്റെ മകൾ പെരുമാറുന്ന സ്ഥിതിവിശേഷം വരും. അതാണെങ്കിൽ അതും ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് കണ്ടു. ഇപ്പോ ആദ്യം പറഞ്ഞ വ്യാഖ്യാനം കണ്ട കാലത്ത് അതങ്ങനല്ല, പക്ഷെ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അത് ഏതാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും എന്താന്ന് ചോദിച്ചാൽ, ഉമ്മാനെ, ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകി, അങ്ങനെ ആ കുട്ടി കുറച്ച് പഠിച്ചു അല്ലെങ്കിൽ കുറച്ച് സമ്പത്തുണ്ടായി, അങ്ങനെ അവർക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഉമ്മാനെ പിന്നെ കാണുന്നത് മിക്കവാറും എന്താന്ന് ചോദിച്ചാൽ ഒരടിമപ്പെണ്ണിന്റെ സ്ഥാനത്ത് കാണുന്ന, തനിക്ക് വേണ്ട വേലകൾ ചെയ്തു തരുന്ന ഒരടിമപ്പെണ്ണിനെ കാണുന്നത് പോലെ വളരെ മോശമായി കാണുകയും അവർക്ക് ഉമ്മഹാത്തിന് കൊടുക്കേണ്ട യാതൊരു ഹുക്കൂക്കും ആ ഉമ്മൂമത്തിന്റെ ഹുക്കൂക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളാണെങ്കിലും ആ അമാറാത്തുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് സത്യം. രണ്ടും ഇവിടെ നടന്നു പോയിട്ടുണ്ട്. പിന്നെ ഇതിലെ രണ്ടാമത്തെ ഒരു അടയാളം പറഞ്ഞത് വഅൻതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുന്യാൻ വഅൻതറ, നീ കാണലാ. അൽ ഹുഫാത്ത്, ഹുഫാത്ത് എന്ന് പറഞ്ഞാൽ ഹാഫിൻ എന്നതിന്റെ ബഹുവചനമാണ്. ഹാഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് ധരിക്കാത്തവനാണ് ഹാഫിൻ എന്ന് പറയാൻ. മുൻതഴിര് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ധരിച്ചാൽ, ഹാഫ് എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്ത ആള്, നഗ്നപാദൻ, അതിന്റെ ബഹുവചനമാണ് ഹുഫാത്ത്, ചെരുപ്പ് ധരിച്ചിട്ടില്ലാത്ത ആളുകൾ. ഉറാത്ത് എന്നുള്ളത് ആരിൻ എന്നതിന്റെ ബഹുവചനമാണ്. ആരിൻ എന്ന് പറഞ്ഞാൽ ഉടുതുണിയില്ലാത്തവൻ, നഗ്നൻ, നഗ്നരും അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കാത്തവരും. ആനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, സാധുക്കൾ, അഗതികൾ, അവരും. റിആഅശ്ശാഇ, ഷാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടാണ്. റാഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയൻ എന്നാണ്, മേക്കുന്നവൻ എന്നാണ്. റിആഅന്റെ ബഹുവചനമാണ് ആടിനെ മേക്കുന്നവർ അഥവാ ഇടയച്ചക്കന്മാര്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവര്, ഉടുതുണിയില്ലാത്തവര്, കാലിൽ ചെരുപ്പ് ധരിക്കാനില്ലാത്തവര്, അങ്ങനെയുള്ള ആളുകൾ അവരെ നീ കാണലാണ്. യത്തത്വാവലൂന, അവർ പരസ്പരം മത്സരിക്കുന്നതായിട്ട്, ഫിൽ ബുന്യാൻ, എടുപ്പുകൾ ഉണ്ടാക്കുന്നതിൽ. ഇതും യഥാർത്ഥത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഇന്ന് കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മദീനയെക്കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു, മദീന വലുതായിട്ട് അതിന്റെ എത്രയോ ഇരട്ടിയായി തീരും, മദീനയിൽ മദീന പട്ടണത്തിൽ അത് അതിന്റെ ആളുകളെ കൊള്ളാൻ കഴിയാത്തൊരു അവസ്ഥ വരും, ബിൽഡിങ്ങുകൾ കൊണ്ടും മറ്റും അത് ഇതാകും. അതൊക്കെ ഇന്ന് കണ്ടുപോയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് പലപ്പോഴും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ആളുകളെ പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് വലിയ സമ്പന്നരായി വന്ന അവർക്ക് ഒന്നുമില്ലാത്ത ഒരു പഴയ ചരിത്രമുള്ള ആളുകളെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ രണ്ടെണ്ണം കാണിച്ചു. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, വഹാത്താനിൽ അലാമത്താനി ഖദ് വഖഅത, ഈ രണ്ട് അലാമത്തുകളും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വാക്കുകൾ നോക്കുമ്പോൾ, സംഭവ ലോകം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഖൗലു, അതിനുശേഷം സുമ്മൻ തറക്ക, ഈ ചോദ്യകർത്താവ് ഇത്രയും ചോദിച്ചു, അതിനുശേഷം അദ്ദേഹം പോയി. ഫലബിസ്തു മലിയൻ, അതിനുശേഷം ഞാൻ കഴിച്ചുകൂട്ടി കുറച്ച് സമയം. ആ കുറച്ച് സമയം കഴിച്ചുകൂട്ടി എന്നതിനെ സംബന്ധിച്ച് പല ഒരു റിവായത്തിൽ പറഞ്ഞത് മൂന്ന് ദിവസം കഴിച്ചുകൂട്ടിയതാണ്. മൂന്ന് ദിവസത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിനോട് ചോദിച്ചത് എന്ന് തന്നെ ചില റിവായത്തിലുണ്ട്. ആ ചോദ്യത്തിൽ മൂന്ന് ദിവസത്തിന് ശേഷം ഉമർ ഖത്താബിനോട് ചോദിച്ചു, യാ ഉമറു അതദരി മനിസ്സാഇൽ, അന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് സദസ്സിലിരിക്കെ ഒരാൾ വന്നല്ലോ ഈ മൂന്ന് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ചോദിച്ചല്ല, ആ ചോദ്യകർത്താവിനെ നിനക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ ഖത്താബ് അതിനുള്ള സ്വാഭാവികമായ മറുപടി പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് സൂക്ഷ്മമായി അറിവുള്ളവൻ എന്നാണ്. ആ ഉത്തരം പറഞ്ഞപ്പോൾ തിരുമേനി അതിന് പറഞ്ഞു, ഫൈന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, ജിബ്രീലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം പറയുകയും ചെയ്തു. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയുന്ന ചില കാര്യങ്ങൾ ചോദിച്ചാൽ വളരെ സൂക്ഷ്മമായി അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് എന്നുള്ളത്. അതിന് ഉത്തരം പറയേണ്ട രീതി അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ. നമുക്ക് പറയാവുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, അല്ലെങ്കിൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇൽമ് കൂടുതൽ നമുക്ക് അറിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമുള്ള ഒരു സംഗതിയല്ല. കാരണം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതും, വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ ഇൽമുള്ളവന്റെയും മീതെ എല്ലാ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു ഉണ്ട് എന്നുള്ളതിനാലും ഇൽമ് അള്ളാഹുവിലേക്ക് തഹ്വീൽ ചെയ്യുക എന്നുള്ള മര്യാദയും ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. അതുകൊണ്ട് ആ ഹദീസ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഒന്നുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹദീസിന്റെ പൂർണ്ണ രൂപം ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. യഹ്യ ഇബ്നു യഅ്മുർ അദ്ദേഹത്തിലേക്ക് എത്തുന്ന സനദാണ്, പറയാണ്, ഖാല കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസറതി മഅബദുൻ അൽ ജുഹനി, ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ആദ്യമായി ബസറയിൽ വെച്ച് സംസാരിച്ച ആള് മഅബദ് അൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തിയാണ്. കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസറതി മഅബദുൻ അൽ ജുഹനി, അവ്വല എന്നുള്ളത് കാനന്റെ ഖബർ, കാനന്റെ ഇസ്മ് മഅബദ്, കാന മഅബദുൻ അൽ ജുഹനി അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസറ, ബസറയിൽ വെച്ചിട്ട് ഖദർ നിഷേധിച്ചുകൊണ്ട് ആദ്യമായി സംസാരിച്ച വ്യക്തി മഅബദുൽ ജുഹനിയാണ്. ഖദറിനെ കുറിച്ചുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഖദർ നിഷേധിക്കുക എന്നുള്ളതാണ് എന്നത് ഇത് നമ്മൾ വായിച്ചു തീരുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഫൻതലഖ്തു അന വഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹംയരി, ഞാൻ അഥവാ യഹ്യ ഇബ്നു യഅ്മുറും എന്റെ കൂടെ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹംയരിയും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെട്ടു, ഹാജ്ജൈനി ഔ മുഅ്തമിറൈൻ, ഒന്നുകിൽ ഹജ്ജ് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ ഉംറ ഉദ്ദേശിച്ചിട്ട്. ഫഖുൽനാ, അങ്ങനെ ഞങ്ങൾ ഹജ്ജിനോ ഉംറക്കോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ലൗ ലഖീന അഹദൻ മിന്ന സ്വഹാബി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് കണ്ടുമുട്ടാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ആരെയെങ്കിലും ഒരാളെ, ഫസഅൽനാഹു, കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു, അമ്മാ യഖൂലു ഹൗലാ ഫിൽ ഖദർ, ഖദറിനെ സംബന്ധിച്ച് ഈ ആളുകൾ പറയുന്നതിനെ കുറിച്ച്. ബസറയിൽ വെച്ചുകൊണ്ട് ഖദറിനെ സംബന്ധിച്ച് മുമ്പ് കേട്ടിട്ടില്ലാത്ത ചില സംസാരം ചിലര് സംസാരിക്കുന്നുണ്ട്, സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. ആ പുതിയ സംസാരത്തെക്കുറിച്ച്, പുതിയ ചിന്താഗതിയെക്കുറിച്ച് സഹാബികളോട് ചോദിക്കാം. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് ഒരു മതപരമായ കാര്യത്തിൽ പുതിയൊരു വിഷയമുണ്ടെങ്കിൽ അത് ആരിലേക്ക് മടക്കണം? അത് യുറദ്ദു ഇലാ അഹ്ലിൽ അമ്രിലേക്ക് മടക്കണം. ഉലുൽ അമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭരണാധികാരികളും പണ്ഡിതന്മാരുമാണ്, അഹ്ലുൽ ഇൽമും അതുപോലെ തന്നെ സുൽത്താനുമാണ് ഉലുൽ അമർ എന്ന് പറയുന്നത്. ഉലുൽ അമറിൽ ഇതല്ലാത്ത രണ്ടാമതല്ലാത്ത മൂന്നാമത്തെ വിഭാഗം ഒരിക്കലും പെടുന്നില്ല. ഒന്നുകിൽ എന്താകണം, ഉലുൽ അമറാണ് പണ്ഡിതന്മാർ ഉലുൽ അമറാണ്, അതല്ലെങ്കിൽ പിന്നീട് സുൽത്താൻ അധികാരമുള്ള ഭരണാധികാരികൾ അവർ ഉലുൽ അമറാണ്. ഉലുൽ അമറിനോട് ചോദിക്കുക, ഇവിടുത്തെ ഉലുൽ അമറോട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്. അത് ഇസ്ലാം വെച്ചിട്ടുള്ള ഒരു അടിസ്ഥാനമായ ഒരു ആവശ്യമാണ്. ഫസ്അലു അഹ്ലൽ ദിക്ർ ഇൻ കുന്തുല്ലാ തഅലമൂൻ, ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അഹ്ലുൽ ദിക്റിനോട് ചോദിക്കണം. ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വൈകല്യം കുറവുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അതറിയുന്നവരോട് ചോദിക്കൽ മാത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഒരു പുതിയ പ്രവണത ഉണ്ടായപ്പോൾ സ്വന്തം അവരന്റെ ഒരു തീരുമാനം ഉണ്ടാക്കലോ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്യാൻ മുതിരുകയോ അല്ല ചെയ്തത്. അവർ കാണിച്ച മര്യാദ എന്തായിരുന്നു? നമുക്കത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ആരെയെങ്കിലും കണ്ടുകിട്ടുകയാണെങ്കിൽ അവരോട് ചോദിക്കാമെന്നാണ്. രണ്ടാമത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫായ്ദ ഉണ്ട്. ഹജ്ജിനും ഉംറക്കും വേണ്ടി പോകുന്ന ആളുകൾ കൂടെ ലക്ഷ്യമാക്കേണ്ട, കൂടെ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യമാണ് ഇൽമു തേടുക എന്നുള്ളത്. ആ രഹ്ലയിൽ അവരെന്ത് ചോദിക്കണം? ഇൽമു തേടണം. ഹജ്ജിന് പോകുകയാണെങ്കിലും ശരി, അവിടെ ഉലമാക്കൾ ഉണ്ടാകും. ഉംറക്ക് പോകുകയാണെങ്കിലും ശരി, ആ മഷായറിന്റെ നാട്ടിൽ പിന്നെ എന്തുണ്ടായിരിക്കും? ഉലമാക്കൾ ഉണ്ടാകും. അവിടുത്തെ ഉലമാക്കളിൽ നിന്ന് ഇൽമു ചോദിക്കുക, പഠിക്കുക എന്നുള്ളത് അതിൽപ്പെട്ടതാണ്. ഫവുഫി ഖലന അബ്ദുല്ലാ ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ്. അങ്ങനെ ഞങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഉണ്ടായി. എവിടുന്നാണ് അവർ കണ്ടുമുട്ടിയത്? അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ അവർ കണ്ടുമുട്ടുന്നത് മസ്ജിദിൽ പള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. പള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഈ സംസാരം തീർന്നു എന്ന് ഒരിക്കലും കിട്ടുന്നില്ല. അതിനുശേഷം പിന്നീട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ ഒരു ഭാഗത്തും മറ്റേ ആൾ മറുഭാഗത്തും നിന്നു ഇരുന്നു. അതിനുശേഷം പിന്നീട് അവർ സംസാരം നടന്നുകൊണ്ട് നടന്നതായും ചില റിവായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹ്ലുൽ ഇൽമിനോട് ചില കാര്യങ്ങൾ നടന്നുകൊണ്ട് ചോദിക്കാം, അവരിരിക്കുന്നിടത്തുനിന്ന് ചോദിക്കാം, ആ അദബ് പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടുകിട്ടിയത് പള്ളിന്റെ ഉള്ളിലാണ്. ഇതിന്റെ മുഴുവൻ റിവായത്തുകളും പരിശോധിക്കുമ്പോൾ ഇബ്നു ഉമർ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ വലതു ഭാഗത്തും മറ്റേ ആൾ ഇടതു ഭാഗത്തും പിന്നെ കൂടെ നടന്നുകൊണ്ട് ും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നുവെന്നും അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ ഇതിന്റെ മറ്റു ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. ആ റിവായത്തുകൾ പിടിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഇസ്തിദ്ലാലിൽ ഉലമാക്കൾ പറയുന്നു, അഹ്ലുൽ ഇൽമിനോട് ഇൽമു ചോദിക്കുമ്പോൾ അവർ നടന്നു പോകുമ്പോഴും ചോദിക്കാം എന്ന്. അങ്ങനെ ഫത്തലഫ്തുഹു അന വസാഹിബി, അദ്ദേഹത്തിന്റെ കനഫുകളിൽ അദ്ദേഹത്തിന്റെ രണ്ട് പാർശ്വങ്ങളിൽ ഞാൻ എന്ന് പറഞ്ഞാൽ യഹ്യ ഇബ്നു അമ്മർ, എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹഞ്ചരി, ഞങ്ങൾ രണ്ട് ഭാഗത്തായി പാർശ്വങ്ങളിലായിട്ടിരുന്നു. അഹദുന അൻ യമീനി വല്ലാഖറു അൻ ശിമാലി, ഒരാൾ വലതും ഒരാൾ ഇടതും. ഫളനന്തു അന്ന സാഹിബി സയക്കിലുൽ കലാമ ഇലൈ, അങ്ങനെ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ ആദ്യം ചാടിക്കടന്നിട്ട് ചോദിക്കാൻ വേണ്ടി മനക്കെടരുത്. മറ്റേ ആൾക്ക് എന്തുണ്ട് തീരുമാനം എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി സാവകാശം കൊടുക്കണം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട് ആരും ഇങ്ങനെ സംസാരിക്കാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടാളി ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹഞ്ചരി അയാൾ സംസാരിക്കുന്നില്ല, സംസാരം എന്നെ ഏൽപ്പിക്കുകയാണ് എന്നെനിക്ക് കിട്ടി ധാരണ കിട്ടി. ധാരണ കിട്ടിയപ്പോൾ ഫഖുൽത്തു, അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. എന്താ ചോദിച്ചത്? അബു അബ്ദുറഹ്മാൻ ഒരാൾ അഭിസംബോധന ചെയ്യേണ്ടത് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പേരിലാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല പേര് അവരുടെ കുഞ്ഞത്താണ്. ഇവിടെ ഇബ്നു ഉമറിന്റെ കുഞ്ഞത്ത് എന്താണ്? അബു അബ്ദുറഹ്മാനാണ്. ആ പേര് വിളിച്ചുകൊണ്ടാണ് ഖിതാബ് നടത്തിയത്. ഇന്നഹു ഖദ് ളഹറ ഖിബലന നാസുൻ യഖ്റഊന അൽഖുർആൻ വയതഖഫറൂന അൽഇൽമ, ഞങ്ങളുടെ ഭാഗത്ത് അഥവാ ബസ്റയിൽ ഒരു പറ്റം ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ തഖഫറൂന അൽഇൽമ, ഇൽമിന് വേണ്ടിയിട്ട് അവർ മരുഭൂമികൾ താണ്ടി പോകുന്ന ആളുകളുമാണ്. ഇൽമ് നേടാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് രഹലകൾ നടത്തുന്ന ആളുകളാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പക്ഷെ ഖുർആൻ പാരായണം ചെയ്താലും ഈമാൻ ശരിയല്ലാത്തവരെ സംബന്ധിച്ച് ലായത്തജാവസു തറാഖീഹിം, അവരുടെ തറാഖ് വിട്ടുകിടക്കൂല എന്ന് പറഞ്ഞാൽ കീപ്പിട്ടിറങ്ങൂല എന്നർത്ഥമുള്ളത് പോലെ മേപ്പിട്ട് കയറൂല എന്ന് അതിനർത്ഥമുണ്ട്. അന്ന് ഞാൻ വിശദീകരിച്ച് പോയിട്ടുണ്ട്. വൽ അമലു സ്വാലിഹു യർഫഉ കലിമുൻ തയ്യിബ് ഇലൈഹി യസ്അദ് അൽ കലിമുൻ തയ്യിബ്, നല്ലൊരു വചനം നമ്മൾ പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് കയറിപ്പോകുന്നത്. പക്ഷെ അത് സ്വയം കയറിപ്പോകോ? ഇല്ല. വൽ അമലു സ്വാലിഹ് യർഫഉ, അമലു സ്വാലിഹാണ് അതിനങ്ങോട്ട് പ്രോപ്പർ ചെയ്യുന്നത്, അങ്ങോട്ട് ഉയർത്തി കയറ്റിവിടുന്നത്. ആ അമലു സ്വാലിഹ ഇല്ലാത്ത ആളുകളാണ് അവരുടെ അടുക്കൽ തകരാറ് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഓതുന്ന തൊണ്ടയിൽ നിന്ന് മേലോട്ട് കയറൂല, അള്ളാന്റെ അടുക്കലേക്ക് അത് ഉയരൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഖുർആൻ ഓതുന്ന ഒരുപാട് ഇൽമിനു വേണ്ടി യാത്ര നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ അവരുടെ സ്വഭാവം, അവരുടെ കാര്യം, അവരുടെ സ്വഭാവങ്ങൾ അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. യഹ്യ ഇബ്നു അൻവർ വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ, അതർ അവർ പറയുന്ന പുതിയ സിദ്ധാന്തം എന്താന്ന് ചോദിച്ചാൽ അല്ലാ ഖദർ, കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും അല്ലാഹ് അത് ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നതുമാണ് എന്നുള്ള ആ ഖദർ ഇല്ല എന്നാണ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല എന്നാണ് അവർ വാദിക്കുന്നത്. വഅന്നൽ അംറ ഉനുഫുൻ, കാര്യം അപ്പപ്പോൾ പുതുതായി സംഭവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിന്റെ അസ്ലിയായ ഇൽമിൽ അത് മുൻകഴിയുകയോ അവൻ ലൗഹിൽ അത് എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല, അപ്പപ്പോൾ സംഭവിക്കുന്നു, അത് പുലരുന്നു അത്രമാത്രം എന്നതാണ് അവരുടെ വാദം. അപ്പൊ ഖദറിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സംസാരം രണ്ട് വാക്കുകളിൽ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. അല്ലാ ഖദർ വഅന്നൽ അംറ ഉരുഫുൻ. ഈ ഹദീസ് പഠിക്കുമ്പോൾ നിർബന്ധമായി നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഖദരിയത്ത് എന്നുള്ള എല്ലായിടത്തും നമുക്ക് വരുന്ന ഒരു പദമാണ്, എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥ. ആ ഖദരിയത്തിന്റെ വാദം എന്താണ്? വാദം ഏറ്റവും ചുരുക്കി പറയാവുന്നത് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന അൻ ലാ ഖദർ, ലാ ഖദർ, ഖദർ ഇല്ല. വഅന്നൽ അംറ ഉനുഫ്, കാര്യങ്ങൾ ഉനുഫാണ്, അപ്പപ്പോൾ ഉണ്ടാകുന്നത് മാത്രമാണ്. ഫാൽ, ആ സമയത്ത് ഇബ്നു ഉമർ പറഞ്ഞു, ഖാലന്റെ ഫാലിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഫഇദാ ലഖീത ഉലൈക, അവരെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഫഅഖ്ബിർഹും, അവരോട് പറഞ്ഞേക്കുക, അന്നീ ബരീഉ മിൻഹും, ഞാൻ അവരുമായി യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് അവരോടുള്ള ബറാഅത്ത്, പൂർണമായ വിമുഖതി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു, ഞാൻ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന കാര്യം നീ പറഞ്ഞേക്കുക. വഅന്നഹും ബറാഉ മിന്നി, തീർച്ചയായും അവർ ഞാനുമായിട്ട് ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ല, അവർക്ക് എന്നോട് ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ല, പൂർണമായ ബറാഅത്താണുള്ളത് എന്ന കാര്യം പറഞ്ഞേക്കുക. എന്നിട്ട് ഒന്നുകൂടി അടിവരയിടുന്നു, والذي يحلف به عبد الله ابن عمر عمرന്റെ പുത്രനായ അബ്ദുള്ള, ആരെ പിടിച്ചാണോ സത്യം ചെയ്യുന്നത്? ആ അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ലിഅഹദിഹിം, അവരിൽപ്പെട്ട ഒരാൾക്ക് ഉണ്ടെങ്കിൽ, മിസ്ല ഉഹുദിൻ ذهبൻ, ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ, ഫഅൻഫഖഹു, എന്നിട്ട് ആ ഉഹുദ് മലയോളം വരുന്ന സ്വർണ്ണം അയാൾ ചിലവഴിച്ചു എങ്കിൽ, മഖബിലല്ലാഹു മിൻ, അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. എന്നിട്ട് ഈ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ എന്ന് പറഞ്ഞ ഈ ഖദറിലുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഈമാനിന്റെ റുക്നിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് തെളിവ് പിടിക്കുകയാണ് താഴെ പറയുന്ന ഹദീസ് ജിബ്രീൽ. സംഭവം ഇപ്പൊ മനസ്സിലായില്ലേ? ഹദീസ് ജിബ്രീൽ നമുക്ക് ഉദ്ധരിച്ച് തരുന്നത് ആരാണ്? ഇബ്നു ഉമറാണ് ഉദ്ധരിച്ചിരുന്നത്. ഇബ്നു ഉമർ ആ സംഭവം ഉദ്ധരിക്കാനുണ്ടായ കാരണം എന്താണ്? ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുടെ നാട്ടിൽ നിന്ന് രണ്ടാളുകൾ വന്നു, ആര്? യഹ്യ ഇബ്നു അമർ, അതുപോലെ തന്നെ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹംയരി. ഈ രണ്ടാളുകൾ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഖദറിനെ നിഷേധിച്ചാൽ ഉഹുദ് മലയോളം സ്വർണം ചെലവാക്കിയാലും അള്ളാഹു അത് അവരിൽ നിന്ന് സ്വീകരിക്കൂലെന്നും, അവരുമായിട്ട് എനിക്കൊരു ആദർശബന്ധമില്ല എന്നും, അവർക്ക് എന്നോട് ഇങ്ങോട്ടൊരു ആദർശബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നും തീർത്തു പറഞ്ഞതിന് ശേഷം പറയാണ്, ഖദറിൽ അവർ വിശ്വസിച്ചെങ്കിലേ അള്ള സ്വീകരിക്കുള്ളൂ എന്ന് പറയാനുള്ള തെളിവ്. ഒരു കാര്യം പറഞ്ഞാൽ, ഒരു ഹുക്മ് പറഞ്ഞാൽ അതിന്റെ ദലീൽ അപ്പ പറയണം, അതിനുള്ള ദലീല് പറയണം. സുമ്മഖാൽ, എന്നിട്ട് ഇബ്നു ഉമർ പറയാണ്, ഹജ്ജസനി അബി ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ പിതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു തന്നു. റളിയല്ലാഹു അൻഹു അർള്ളാ ഖാൽ, ഉമറിന്റെ വാക്ക്, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗം, ഒരു ദിവസം ഞങ്ങൾ തിരുമേനിയുടെ അരികിലായിരുന്നു. ഇസ്, ആ സമയത്ത്, ഫലഅ അലൈനാ റജുൽ, ഞങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാളി സിയാബ്, ആ മനുഷ്യന്റെ പ്രത്യേകത അയാളുടെ വസ്ത്രം ഷദീദു ബയാളി സിയാബ്, നമ്മളെ നല്ല വെളുപ്പുള്ള നല്ല ശുഭ്രമായ വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ഷദീദു സവാദി ഷാർ, അദ്ദേഹത്തിന്റെ മുടിയാണെങ്കിലോ നന്നായി കറുത്ത മുടിയാണ്, നല്ല കറുത്ത മുടിയും വെളുത്ത വസ്ത്രവും. ആ പ്രത്യക്ഷപ്പെട്ട ആളെ അത് പറയുമ്പോ ദീനൊക്കെ ഒരാൾ പഠിപ്പിക്കാൻ വരികയാണെങ്കിൽ ആ വരുന്ന ഒരാള് നല്ല വെള്ളവസ്ത്രം ധരിക്കുന്നത് കുറച്ചും കൂടി എന്തായിരിക്കും നല്ല കാര്യമാണ്. വസ്ത്രം ധരിക്കുന്നതിന് നല്ലൊരു വസ്ത്രമാണ് വെള്ളവസ്ത്രം എന്നുള്ളത് ആ പരയിലെ ഒരു സൂചന. ഇഷാറ ഖഫിയ്യ, ഇഷാറത്തുൽ ഖഫിയ്യ. ജിബ്രീൽ ഇവിടെ വന്നെന്തിനാണ്? യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ്. ദീൻ പഠിപ്പിക്കാൻ വന്നപ്പോ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം എന്തായിരുന്നു? ആ നല്ല വൃത്തിയോട് കൂടിയിട്ട് അത് വെള്ളവസ്ത്രമായിരുന്നു. അതുപോലെ തന്നെ ഷദീദു സവാദി ഷാർ, നല്ല കറുത്ത മുടിയാണ്. ലാ യുറ, ഇനി ഒരാൾക്ക് കറുത്ത മുടിയില്ല നരച്ചു എന്ന് വിചാരിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അത് ചായം പൂശണം, ചായം പൂശണം. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തുപ്പെട്ട കാര്യമാണ്. വജന്നിബു സവാദ്, ചായം പൂശുമ്പോ കറുപ്പ് ഒഴിവാക്കിക്കളി, വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുത്തളി. യൗമുൽ ഫത്ഹിന്റെ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കി. അപ്പൊ തിരുമേനി പറഞ്ഞു, എന്തിനാണ് ഇത്രയും വയോധികനായ അദ്ദേഹത്തെ വിഷമിപ്പിച്ച്, ഞാൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നുവല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ തലമുടി ആകെ വെളുത്തിട്ടുണ്ട്. പറഞ്ഞു, അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ആരുടെയെങ്കിലും ഒരു ഭാര്യന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു തിരിച്ചയക്കുവീൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ മുടിയൊന്ന് ചായം പൂശട്ടെ. ആ ചായം പൂശുമ്പോൾ അവര് എന്ത് ചെയ്യട്ടെ? കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വെളുപ്പ് നര ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നര എന്ത് ചെയ്യണം? ചായം പൂശിയാ വേണ്ടത്. നമ്മൾ ചായം പൂശണത് തെറ്റാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ തെറ്റും ചെറിയും നോക്കാണ്ട് പൂശണോല് തെറ്റില് പൂശാറുണ്ട്, കറുപ്പ് പൂശാറുണ്ട്. ഇത് രണ്ടിന്റെ ഇടക്കാണ് നമ്മളുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ മേൽ ഒരിക്കലും യാത്രയുടെ ഒരു അടയാളം കാണുന്നില്ല. യാത്രയുടെ അടയാളം കാണുന്നില്ലെങ്കിൽ പിന്നെ അയാൾ ആരാകണം? മിന്നഹലിൽ ബലദ്, ഈ നാട്ടുപെട്ട ആളാകണം. നാട്ടുപെട്ട ആളാണെങ്കിലോ സഹാബികൾക്ക് അദ്ദേഹത്തെ അറിയാൻ സാധിക്കണം, അതുമില്ല. ആർക്കും സഹാബികൾക്ക് ആർക്കും അദ്ദേഹത്തോട്ട് അറിയൂല്ല. അത് സഹാബത്ത് ഇത് നമ്മളവിടെ വിശദീകരിക്കുന്നിടത്ത് എങ്ങനെ ഉമർ ഖത്താബ് അത് പറഞ്ഞു ഊഹിച്ചു പറഞ്ഞാണോ? അല്ല, നിങ്ങൾ ആരെങ്കിലും അറിയോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യത്തിന് ആരും അറിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന കാര്യം കൂടി ഉണ്ട്. ഹത്താ ജലസ ഇലൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് വന്നിട്ട് തിരുമേനിയുടെ അരികിൽ വന്നിരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതി, അദ്ദേഹത്തിന്റെ രണ്ട് കാൽമുട്ടുകളും തിരുമേനിയുടെ കാൽമുട്ടുകളിലേക്ക് ചേർത്തു വെച്ചു. വവളഅ കഫൈഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും അദ്ദേഹം വെച്ചു. അലാ ഫഖിദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽ തുടയിൽ വെച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ തിരുമേനി അതിന് ഉത്തരം നൽകി, അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഒന്ന് ഷഹാദത്ത്, ഷഹാദത്തിന്റെ മാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷഹാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽബിൽ അക്കദില്ലാതെ ഒരാൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷഹാദത്താവൂല. കൽബിൽ മാത്രമുള്ള ഒരു അക്കദായി കിടന്നാൽ അതും എന്താവൂല? ഷഹാദത്താവൂല. രണ്ടും വേണം, കൽബിൽ അക്കദ് വേണം, അതിന്റെ പുറമെ അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ കൂടി ചെയ്യണം, അപ്പോഴാണ് അത് ഷഹാദത്താകുന്നത്. അതുകൊണ്ട് തന്നെ കൽബിൽ അക്കദ് ഇതിൽ ഒരു പ്രധാന ഘടകമാകയാൽ ഷഹാദത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ഈ കൽബിന്റെ അക്കദ് എന്നതിനാലാണ് ഒരാൾക്ക് ഒരാളെ കാര്യത്തിലെ സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും കൂടി സാക്ഷ്യം വഹിക്കാൻ പറ്റൂല. ഇപ്പൊ സാധാരണ ഖുത്ബയിലൊക്കെ തുടക്കത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളിടത്തിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്. പറയാൻ ഒരാൾക്കും എന്തില്ല? അവകാശമല്ല. കാരണം അക്കദിന്റെ കൽബിന്റെ അക്കദുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതിനാൽ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹു അല്ലാതെ ലാ ഇലാഹ മൗജൂദുൻ, ലാ ഇലാഹ ഹഖുൻ ഇല്ലല്ലാഹ്, ഹഖായിട്ട് ഒരു ഇലാഹ് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. ഇവിടെ ഇലാഹായിട്ടൊരു പാടെണ്ണുണ്ട്, ഇലാഹായിട്ടൊരു പാടെണ്ണത്തെ അവർ ആരാധിക്കുന്നുണ്ട്. ആ കാലത്ത് ഈ കാലത്തും ആരാധിക്കുന്നുണ്ട്. അന്നവിടെ ലാത്തന്റെ ഉസ്ദുണ്ട്, മനാത്തന്റെ, യഹൂസിന്റെ, യഴൂഖിന്റെ, നസറുണ്ട്, അതുപോലെ തന്നെ പിന്നെ വദ് സുവാഴ് അങ്ങനെയുള്ള പല ദുആ ഉണ്ട്. ഈ കാലത്താണെങ്കിൽ അമ്മയും അച്ഛനും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മനുഷ്യ ജീവിക്കണതും മരിച്ചതും ഇവിടെ നാട്ടിയതും തിരിച്ചടത്തിയതും ഒക്കെ ഉണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ അതൊക്കെ ഇലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഹഖായിട്ടുള്ള ഇലാഹല്ല. ذلك بان الله هو الحق وان ما تدعون من دونه الباطل, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഹഖായ ഇലാഹുള്ളൂ. എന്നാൽ ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അള്ളാഹു അല്ലാതെ ജനങ്ങൾ മറ്റുള്ളവരെ പലരും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്തിലാണ്, വ്യാജന്മാരാണ്, വ്യാജന്മാർ മാത്രമാണ്. ഹഖായ ഇലാഹ അള്ളാഹു മാത്രമാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉലൂഹിയത്തിൽ പറയണ മാതിരി തന്നെയാണ് കേട്ടോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് അസ്മാ സിഫാത്തിൽ പറയുന്നത്. അത് തമ്മിലൊരു ചെറിയ കമ്പാരിസൺ ഉണ്ട്. ഉലമാക്കൾ അതിലേക്ക് പലയിടത്തും വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ലാ ഇലാഹ എന്ന് പറയുന്നിടത്ത് എന്താണ്, അള്ളാഹു സുബ്ഹാന ഉലൂഹിയത്ത് വേറെ ആരിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും ആദ്യം ഇല്ലാതാക്കി. ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഉലൂഹിയത്ത് അള്ളാഹുവിൽ മാത്രം അതെന്ത് ചെയ്തു, ഹസ്റ് ചെയ്തു. സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എന്തൊക്കെ വേണ്ടാത്തത് പറഞ്ഞോ, അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത എന്തൊക്കെ കാര്യം ആരൊക്കെ പറഞ്ഞോ അതൊക്കെ ഉണ്ട് തുടച്ചു മാറ്റി, അതിൽ നിന്നെല്ലാം ഞാൻ മുക്തനാണ്, അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ ഞാൻ വിശുദ്ധനാക്കി വാഴ്ത്തുന്നു. എന്നിട്ട് വ ബിഹംദി, അള്ളാഹനെ ഞാൻ എന്ത് ചെയ്യാണ്, അള്ളാഹനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഹംദാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ ഹംദൻ, അത് സനാ ആണ്, തഅലീമോട് കൂടിയിട്ടുള്ളത്. അത് അല ഇഫ്ലാലി വ അല കമാലി. മനസ്സിലായോ? ഇല്ല, ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു പിന്നെ ആദ്യ നഫിയും പിന്നീട് ഒരു ഇസ്ബാത്തും വരുന്നത് പോലെ മറ്റിലും മാനവിയായ ഒരു നഫിയും ഇസ്ബാത്തും ഉണ്ട്. ഇവിടെ ഉലൂഹിയത്തിന്റേതാണെങ്കിൽ മറ്റോടത്ത് അസ്മാ സിഫാത്തിന്റേതാണ്. അത് തമ്മിലുള്ള ഒരു തശാബുഹ്, ഒരു തജാനസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് വീണ്ടും എത്രയോ പറഞ്ഞാലും നമുക്ക് തീരാത്തൊരു വിഷയം അതാണ്. ദീനിൽ നിന്ന് അവസാനം ബാക്കി നിൽക്കുന്നത് അതാണ്. ഒരു മനുഷ്യനും തന്റെ രക്ഷിതാവും തമ്മിലുള്ള അവസാനത്തെ കണ്ണി, ബന്ധിപ്പിക്കുന്ന അവസാനത്തെ കണ്ണി അതാണ്. അത് എന്ന് പറഞ്ഞാൽ ഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സാൻമാർഗിക ചര്യകളിൽ പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, എവിടെ വെച്ചാണ് നിങ്ങൾ ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടണം, അവിടുന്ന് അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ നമസ്കാരം അയാൾ തെറ്റാതെ പാലിച്ചുകൊള്ളട്ടെ. എവിടുന്നാണോ അതിന് ബാങ്ക് കേൾക്കുന്നത് അവിടെ വെച്ച് അയാൾ അത് നമസ്കരിക്കട്ടെ. മാത്രമല്ല, ജമാഅത്തിൽ നിന്നൊരിക്കലും പിന്താൻ പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വലഖദ് കാന അർറജുലു യുതാ ബിഹി യുഹാദാ ബൈന അർറജുലൈൻ ഹത്താ യുഖാമ ഫിസ്സഫ്, രണ്ടാളെ ചുമല് കയ്യും കുത്തിയിട്ട് താങ്ങി വന്നിട്ട് സഫ്ഫിൽ വന്ന് നിസ്കരിച്ചു പോകുന്ന അത്രയും രോഗികളും വൃദ്ധന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ റജുലുൻ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, ജമാഅത്തിൽ നിന്ന് പിന്തുന്ന ഒരാൾ അറിയപ്പെട്ട മുനാഫിഖ് എന്ന നിലക്ക് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാണ് സഹാബത്ത് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് തൊട്ടുമുമ്പ് നൽകിയ ഉപദേശത്തിൽ വസിയത്തിൽ അസ്സ്വലാ അസ്സ്വലാ വമാ മലക്കത്ത് അയ്മാനു അസ്സ്വലാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ കുത്തേറ്റിട്ട് കിടക്കുന്ന സമയത്ത് പോലും അസ്സ്വലാ അസ്സ്വലാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം നോക്കേണ്ട കാര്യമാണ്. പിന്നെ വതൂതിയ സകാ, സകാത്താണ് ഷഖീഖത്തു സ്വലാ. നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് അധിക സ്ഥലങ്ങളിലും ഏതിനെ കുറിച്ചും പറയാറുണ്ട്, സകാത്തിനെ കുറിച്ച് പറയാറുണ്ട്. ആ സകാത്തും സ്വലാത്തും കൂടി ഉണ്ടാകുമ്പോഴേ ഒരാൾ ഇസ്ലാമിക സമൂഹത്തിൽ അംഗമാകുന്നുള്ളൂ. ഒരാൾക്ക് ഒരു വിഭാഗത്തിനെതിരെയുള്ള വാള് നമുക്ക് ഉയർത്താൻ അനുവാദമുള്ളത് ആ സന്ദർഭത്തിലാണ്. ഫൈൻ താബു വഅഖാമു സ്വലാ വആതു സകാ ഫഹല്ലു സബീലഹും, അഖാമു സ്വലാ വആതു സകാ ഫഹല്ലു സബീലഹും. അപ്പോൾ ഫഇഖ്വാനുകും ഫിദ്ദീൻ, ഫൈൻ താബു വഅഖാമു സ്വലാ വആതു സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വതസൂമ റമളാൻ, തസൂമ റമളാൻ, എല്ലാ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേണ്ടിയിട്ട്, വേറെ ഏതൊരു കാര്യം മാറി ചെയ്യുകയാണെങ്കിലും ബാക്കിയുള്ളവർ കാണും. ഇതൊരാൾക്ക് വേണമെങ്കിൽ കള്ളത്തരം കാണിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കള്ളത്തരം കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ആത്മാർത്ഥമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്സൗമുലി വഅന അജ്സീബി. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കൊടുക്കുന്നു പറഞ്ഞിട്ടുള്ള പ്രതിഫലം ഒക്കെ ഇവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. വതഹജ്ജൽ ബൈത് ഇൻസ്തതഅത ഇലൈഹി സബീല, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ അതിന്റെ റുക്കനാണ്. റുക്കനിന്റെ പുറമെ റുക്കനല്ലാത്തത് ഉണ്ടായിരിക്കും, പക്ഷെ റുക്കന് ഏതെങ്കിലും ഒന്ന് പോയാൽ ആ സൗദം പൊളിഞ്ഞു ചാടും. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിന് തകരാറ് പറ്റിയാൽ ഇസ്ലാമിന് തകരാറ് പറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഖാല സദഖ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അഥവാ ജിബ്രീൽ പറഞ്ഞു, ആഗതൻ പറഞ്ഞു, സദഖ് താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഖാൽ ഉമർ ഖത്താബ് പറയാണ് ഫഅജിബ്നാ ലഹു, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. യസ്അലു വയസദ്ദിഖു, തിരുമേനിയോട് ചോദിക്കുന്നു, ചോദിച്ചിട്ട് അതിനെ സത്യപ്പെടുത്തുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുക, ഇയാൾക്ക് ഈ കാര്യം നേരത്തെ അറിയാം എന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ ശറഹ് പറഞ്ഞിട്ടുള്ളത്. ഖാല ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഇസ്ലാം എന്ന് പറഞ്ഞ ഈ അഞ്ച് കാര്യം, ആ അഞ്ച് കാര്യങ്ങളാണ് അതിന്റെ പില്ലേഴ്സ്. അതിനുശേഷം ചോദിച്ചു എന്താണ് ഈമാൻ, ആ മർത്തബയിൽ നിന്ന് അടുത്ത മർത്തബയിലേക്ക് ഉയരുന്നത് ഈമാനാണ്, ആ ഈമാനിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാൻ. അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൽ നാല് കാര്യങ്ങൾ നമ്മൾ ഗൗനിക്കേണ്ടതുണ്ട്. അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹി വഹ്ദ, അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹി വഹ്ദ, വൽ ഈമാനു ബി അസ്മാഇഹി അൽ ഹുസ്ന വസിഫാതിഹി അൽ ഉല. ഈ നാല് കാര്യങ്ങളാണ് അൽ അൻതുഅ്മിന ബില്ല എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹിന്റെ ആസ്തിക്യത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ രക്ഷാധികർത്തൃത്വത്തിലുള്ള വിശ്വാസം, അള്ളാഹ് മാത്രമാണ് റബ്ബ്. റബ്ബിന്റെ ശരഹ് നമുക്കറിയാം, അൽ ഖാലിഖു അൽ മാലിക്കു അൽ മുദബ്ബിർ, അത് അള്ളാഹു മാത്രമാണ്. മൂന്നാമത്തേത് ഉലൂഹിയത്തിലുള്ള വിശ്വാസം, റബ്ബ് അള്ളാഹു മാത്രമുള്ളൂ എങ്കിൽ പിന്നെ ഇലാഹും അല്ല മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ആർക്കും ഇലാഹ് ഉലൂഹിയത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അഞ്ചാമത്തേത്, പിന്നെ നാലാമത്തേത്, ഒന്ന് വുജൂദില്, രണ്ടാമത്തെ റുബൂബിയത്ത്, മൂന്ന് ഉലൂഹിയത്ത്, നാലാമത്തേത് അസ്മാ വസ്സുഫ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലും സിഫാത്തുൽ ഉല, ഉൽകൃഷ്ടമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള അവന്റെ ഗുണവിശേഷങ്ങളിലുള്ള വിശ്വാസങ്ങൾ. പിന്നെ വ മലായിക്കത്തി, അള്ളാഹുന്റെ മരക്കളിലുള്ള വിശ്വാസം, അത് ഇജ്മാലായിട്ടുള്ള വിശ്വാസം നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തഫ്സീലായിട്ടുള്ള വിശ്വാസം, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന്റെ സൃഷ്ടികളാണ്, ഹുലഖുമിൻ നൂർ, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകുകളുള്ള സൃഷ്ടികളാണ് അത്. അതുപോലെ തന്നെ പേരുകൾ, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ആ പേരുകളോടുകൂടി വിശ്വസിക്കണം. അതിൽ സ്ഥിരപ്പെട്ട ഖുർആനും സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മലക്കുകളുടെ പേര്, ഒന്ന് ജിബ്രീൽ, ജിബ്രായിൽ, മീകായിൽ, ഇസ്രാഫീൽ, അതുപോലെ തന്നെ ഹാസിൻ, അതുപോലെ തന്നെ മുങ്കർ നക്കീർ, പിന്നെ അതുപോലെ തന്നെ മാലിക്, ഇത്രയും ഇത്തേരുകളാണ് ഖുർആനിലും സുന്നത്തിലുമായി സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതിലിപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, അതിന് പുറമെ പറഞ്ഞിവിടെ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒന്ന് അസ്രായിലാണ്, അത് ഏതെങ്കിലും ഒരു സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് റഖീബ് അസീദ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. റഖീബ് അസീദ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്, അത് മലക്കിന്റെ പേരായിട്ടല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മുങ്കർ നക്കീർ എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസിന്റെ സിഹത്തിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഹദീസിന്റെ സിഹത്ത് അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ല അദ്ദേഹം അത് സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സൗദി അറേബ്യയിലുള്ള ഉലമാഉ സലഫീൻ അവരൊക്കെ അത് അംഗീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ മറ്റേ ഷെയ്ഖ് ഉസൈമീൻ ഒക്കെ അത് അംഗീകരിച്ചതായി അദ്ദേഹത്തിന്റെ അതിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ മലക്കുകൾ കഴിഞ്ഞ അവർക്ക് പിന്നെയുള്ള ഡ്യൂട്ടികൾ നിർവചിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശദാംശത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ പിന്നെ ഖിയാമത്ത് നാളിൽ മലക്കുകളെ സംബന്ധിച്ച് മലക്കുകളെ എണ്ണ എത്രയെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അത്ര ഉണ്ട് എന്നുള്ളത് അതിനുള്ള ഒരു തെളിവാണ്. ബൈത്തുൽ മഅ്മൂറിൽ ഓരോ ദിവസവും സബ്ഉൻ അൽഫ് മലക്ക് പ്രവേശിക്കുന്നുണ്ട്. ഒരുക്ക കയറിയ മലക്ക് പിന്നീട് അതിലേക്ക് സുമ്മലായ അഴുദൂന ഹദീത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ അവരൊരിക്കലും എന്താണ്, അള്ളാഹിനെ ധിക്കരിക്കാത്തവരാണ്, അവർ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മലക്കിനെ മലക്കിന്റേതായ രൂപത്തിൽ തിരുമേനി കണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അത് രണ്ട് സന്ദർഭത്തിലാണ്, ഒന്ന് വഹി കിട്ടിത്തുടങ്ങുന്ന തുടക്കത്തിൽ ഒരുക്ക മക്കത്ത് വെച്ചിട്ട്, മറ്റൊന്ന് ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ സന്ദർഭത്തിലാണ്. പിന്നെ വകുത്തുബിഹി, വേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുഹഫ് മൂസാ നബിയുടെ സുഹഫ് വേറെ, തൗറാത്ത് അല്ല വേറൊന്നാണ് കൂട്ടുന്നത് എങ്കിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? ഖുർആന്, സബൂറ്, തൗറാത്ത്, ഇഞ്ചീല്, പിന്നെ ഇബ്രാഹിം നബിയുടെ ഏടുകൾ, അതുപോലെ തന്നെ മൂസാ നബിയുടെ ഏടുകൾ. മൂസാ നബിയുടെ ഏടുകൾ തന്നെയാണ് തൗറാത്ത് എന്നതാണ് ഏതാണ്ട് ജുംഹൂറും പറഞ്ഞിട്ടുള്ള അഭിപ്രായം. പിന്നെ ഇത് മാത്രമല്ല, വേറെയും ഗ്രന്ഥങ്ങളുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു ഗ്രന്ഥങ്ങൾ നൽകി എന്ന് പറയുന്ന ആയത്തിൽ നിന്ന് മനസ്സിലാകും. പക്ഷെ അതിൽ നമുക്ക് ഖുർആൻ വെണ്ണിപ്പറഞ്ഞു തന്നത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അംഗീകരിക്കേണ്ടതുള്ളൂ. വേറൊക്കെ സംബന്ധിച്ച് നമ്മൾ തൗഖീഫിയാണ്, നമ്മളതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യയിലെ പല ഏടുകളെ കുറിച്ചും അതൊരിക്കലും വേദമാണ് എന്നോ ആകാമെന്നോ അഭിപ്രായം പറയാന്നുള്ളത് നമുക്ക് വസ്യാനാമ വസ്യാൽ ഖൗമുൽ അവ്വലൂൻ, സഹാബത്തതിനെ സംബന്ധിച്ചൊരു വിധിയും പറഞ്ഞിട്ടില്ല. നമ്മളതിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല, നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി. ദീന്റെ കാര്യം പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാൻ അവർ പറഞ്ഞിടത്തോളം പറഞ്ഞാൽ മതി, അവർ മുണ്ടാത്ത നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. അവർ മുണ്ടാത്തടത്ത് നമ്മൾ മുണ്ടിങ്ങാണ്ട് ആപത്ത് വരുത്താൻ പോകാതിരിക്കലാണ് ഉത്തമം. പിന്നെ മുർസലീങ്ങളെ കുറിച്ച് പറഞ്ഞു. മുർസലീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150,000 എന്നുള്ള അഹമ്മദ് ബിൻ ഹംബലിന്റെ റിവായത്ത് സഹിയായ റിവായത്താണ്. അതിൽ 300 ചില്ലാനം പിന്നെ മുർസലീങ്ങളുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു ശരീഅത്ത് കൊടുത്തിട്ട് അത് പ്രബോധനം ചെയ്യാൻ കൽപ്പനയുള്ള ആളാണ് റസൂല്, അല്ലാത്ത ആൾക്കാർ അമ്പിയാക്കൾ എന്നുള്ള നിലക്കാണ് വന്നിട്ടുള്ളത്. അമ്പിയാക്കളെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത് പിന്നെ ഗ്രാമങ്ങളിൽ നിന്ന് നിയോഗിച്ചിട്ടില്ല, പട്ടണക്കാരിൽ നിന്നും, അതുപോലെ സ്ത്രീകളിൽ നിന്ന് നിയോഗിച്ചിട്ടില്ല, പുരുഷന്മാരിൽ നിന്നും മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത്. മറിയം ബീവിനെ സംബന്ധിച്ചിടത്തോളമാണ് പ്രവാചക എന്നുള്ള നിലക്ക് ചിലർ പറയാറുള്ളത്. അതുപോലും വിശുദ്ധ ഖുർആനോ ഹദീസോ നമുക്ക് പിന്തുണക്കാത്തൊരു കാര്യമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഉമ്മുഹു സിദ്ദീഖ, മറിയം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ കുറിച്ച് പറയേണ്ടടുത്ത്, ഏറ്റവും പുകഴ്ത്തി പറയേണ്ടടുത്ത് സിദ്ദീഖ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആ വാക്ക് പറയുക എന്നുള്ളതാണ്. വല്യവും ഇല്ലാഹർ, പിന്നെ അന്ത്യനാളിലുള്ള വിശ്വാസമാണ്, അത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. ഏതെല്ലാം കാര്യം അന്ത്യനാളിലെ വിശ്വാസത്തിന്റെ ഭാഗമായി വരും. അതുപോലെ തന്നെ വതുഖുമിന ബിൽ ഖദരി ഖൈരിഹി വശരി, ഖദറിലുള്ള വിശ്വാസം. ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖദർ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ഇബാദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖൈറും ഷെറുമായിട്ട് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൽ പിന്നെ ഷെർ അള്ളാഹുവിലേക്ക് നിസ്ബ ചെയ്യാൻ പാടില്ല എന്നുള്ള അദബ്, അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ മർത്തബകൾ പറഞ്ഞു, നാല് മർത്തബ. ഒന്ന് ഇൽമ്, മറ്റൊന്ന് അതുപോലെ തന്നെ കിതാബത്ത്, മറ്റൊന്ന് മശീഅത്ത്, മറ്റൊന്ന് ഈജാദ്. ഈ നാല് മർത്തബകളിലായിട്ടാണ് മറാത്തിബുൽ ഖദരി അർബഅ എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ആ ഖദറിലുള്ള വിശ്വാസം, അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച ഈമാനിന്റെ റുക്നിപ്പെട്ടതാണ്, അതോടുകൂടി അയാളുടെ ഈമാനാകുന്ന സൗദം തകർന്നു പോയി, പിന്നെ അയാൾ വഹദുമല സ്വർണം കൊടുത്താലും ശരി, മാ ഖബിലല്ലാഹു മിൻ, അത് അള്ളാഹനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, സഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്നാൽ ഇഹ്സാൻ പറഞ്ഞു തരണം. ഇഹ്സാനിന് ഒരു റുക്നേ ഉള്ളൂ, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ് فَإِنْ لَمْ تَكُنْ تَرَاهُ فَإِنَّهُ يَرَاكَ. ഈ വാചകത്തിന് രണ്ട് വ്യാഖ്യാനമാണ് അല്ലാമ അൽഹാഫിദ് ഇബ്നു റജബ് അദ്ദേഹം കൊടുത്തത് എന്ന് ഞാൻ വിശദീകരിച്ചു തന്നു. ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ നീ ഇബാദത്ത് ചെയ്യലാണ് അവനെ നീ കാണുന്നത് പോലെ, അവനെ നീ കാണുന്നത് പോലെ അവന് ഇബാദത്ത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം തഅലീലാണ്. തുടർന്ന് പറഞ്ഞത് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നു. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, ഇഹ്സാനിന്റെ മർത്തബയിൽ കയറിയ ഒരാൾക്ക് ആദ്യം തന്നെ അള്ളാഹുവിനെ കാണുന്നത് പോലെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആദ്യം അയാൾ എന്ത് ചെയ്യുക? അള്ളാഹനെ ഞാൻ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ അള്ളാഹ് എന്നെ എങ്ങോട്ട് കാണുന്നുണ്ട്, എന്റെ ഒരു കാര്യവും അള്ളാഹ്ക്ക് ഗോപ്യമല്ല, എന്റെ ലാഹിറും ബാത്തിനും അല്ല അറിയുന്നു, എന്റെ സിറും അലാനിയത്തും അല്ല അറിയുന്നു, അള്ളാഹു മുത്തലിഉൻ അലയ്യ, എന്റെ എല്ലാ കാര്യവും അള്ളാഹു അറിയുന്നവനാണ്, വലാ യഖ്ഫ അലൈഹി ഖാഫിയത്തു മിന്നി, ഒന്നും അള്ളാഹുവിന് അറിയാതെ പോകുന്നില്ല എന്ന് അള്ളാഹ് എന്നെ എങ്ങോട്ട് കാണുന്നു എന്ന ആ ഉത്തമ ബോധ്യത്തിലെ ഇബാദത്ത് സമ്പൂർണ്ണ രീതിയിൽ ചെയ്യലാണ്. അതിങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് അടുത്തതിലേക്ക് അള്ളാഹ് എന്നെ എങ്ങോട്ട് കാണുന്നു എന്നുള്ളതിന് ഞാൻ അള്ളാഹുവിനെ കാണുന്നത് പോലെ എന്ന സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാം എന്നുള്ളതാണ് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞത്. അതിനുശേഷം അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അഖ്ബിർനി അനിസ്സാഅ, ഖിയാമത്തു നാളിനെ കുറിച്ച് പറഞ്ഞു തരണം. ഖിയാമത്തു നാൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരാൾക്കും പറയാൻ അവകാശമില്ല, അത് അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അത് മഫാത്തിഹുൽ ഗൈബിൽ പെട്ട കാര്യമാണ്. അത് മഫാത്തിഹുൽ ഗൈബ് അഞ്ചാണ്, ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ അത് ആരും അറിയുന്നില്ല. ജിബ്രീലിന് അറിയില്ല, ലാ മലക്കും മുഖറബ്, വലാ നബിയും മുർസൽ, ഒരാൾക്കും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതാണ്. അത് പെട്ടെന്ന് മാത്രമാണ് സംഭവിക്കുക. അത് സംഭവിക്കുന്നതിന്റെ മുമ്പുള്ള ലക്ഷണങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു അമാറാത്തുകൾ. അമാറാത്തുകൾ രണ്ടു തരത്തിലുണ്ട്, അൽ ഖരീബ വൽ ബഈദ. ഖരീബത്തായിട്ടും ബഈദത്തായിട്ടും ഉള്ളത്. ഖരീബത്തായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിക്കല്, ഈസാ നബി ഇറങ്ങല്, അതുപോലെ തന്നെ ദജ്ജാൽ പുറപ്പെടല്, യജൂജ് മജൂജിന്റെ പുറപ്പാട് എന്നിത്യാദി തുടങ്ങി പറഞ്ഞിട്ടുള്ളതാണ് ഖരീബത്തായിട്ടുള്ള അമാറാത്ത്. ബഈദത്തായ അമാറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം, അതുപോലെ തന്നെ ഇൻഷിഖാഖുൽ ഖമർ, അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ഓരോ കാര്യങ്ങളും. ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലി, ഇദാ ലുയ്യത്തിൽ അമാന, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിമപ്പെണ്ണ് അതിന്റെ യജമാനത്തിയെ പ്രസവിക്കുക, യജമാനനെ പ്രസവിക്കുക എന്ന് തന്നെ അബൂഹുറൈറന്റെ രിവായത്തിലുണ്ട് കേട്ടോ. റബ്ബഹ എന്ന് അബൂഹുറൈറന്റെ രിവായത്തിലുണ്ട്. അതുപോലെ തന്നെ ഒന്നും ഒരു വകയുമില്ലാതെ നടന്നിരുന്ന അൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്തരി അഷാ യതഫാവലൂന ഫിൽ ബുന്യാൻ, അവർ എടുപ്പുകൾ ഉണ്ടാക്കുന്നതിൽ മത്സരിച്ച് മുന്നേറുന്നത് നീ കാണുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി. പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബിനോട് ചോദിച്ചു. ഉമർ ഖത്താബിനോട് ചോദിച്ച മൂന്ന് നാൾക്ക് ശേഷമാണ്, ആരാണ് ആ ചോദ്യകർത്താവ്? അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുക്കും റസൂലിനുമാണ് കൂടുതൽ അറിയാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും, അത് ജിബ്രീലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാൻ. ഇതാണ് ഈ ഹദീസ്. ഹദീസിന്റെ സാമാന്യമായ അർത്ഥം ഇതാണ്, അതിന്റെ വിശദീകരണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിനെ കുറിച്ച് ഒരാൾക്ക് അറിയാൻ ആവശ്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ദീനിനെ കുറിച്ച് നിർബന്ധമായും ആദ്യമായി കേൾക്കേണ്ടത് ഇതുതന്നെയാണ്. ഇതിൽ ദീനിന്റെ എല്ലാ കാര്യവും, ദീനിലേക്ക് ഒരാൾ വരുമ്പോഴുള്ള ഇസ്ലാം, അതിന്റെ റുക്നുകൾ, പിന്നെ അയാൾ അതിൽ കുറച്ചുകൂടി അയാളുടെ മനസ്സിലേക്ക് ഈമാൻ ഇറങ്ങുന്ന സമയത്ത് അയാൾ ഈമാനിന്റെ മർത്തബയിലേക്ക് ചെല്ലും, ഈമാനിന്റെ മർത്തബയിലുള്ള റുക്നുകൾ ഏതൊക്കെയാണ്, പിന്നെ ഇഹ്സാനിന്റെ മർത്തബയിലേക്ക് അദ്ദേഹം ഉയരും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തിനാണ് ഒരാൾ ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പരലോകത്തെ രക്ഷയ്ക്കാണ്. എന്നാണ് ഈ പരലോകം സംഭവിക്കുക? പരലോകം എന്ന് സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. അതിന്റെ ലക്ഷണങ്ങൾ ഇന്നതൊക്കെ, ഇതാണ് അതിന്റെ കാര്യം. ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് വത്തക് സൂറ സലാസിൽ സിൽസാലുകൾ വർദ്ധിക്കുക എന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഹദീസ് തീർന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഒന്നാമത്തെ ഹദീസ് അഥവാ ഹദീസു അൽ ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത് എന്ന ഹദീസാണ് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.